പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ തലയായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ പാറയായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹം. നമ്മളെ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ മണവാളനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹമാണ്. നിങ്ങൾ ഏവരെയും അറിയുകയാണ്. കർത്താവ് നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. പ്രിയരെ, ദൈവത്തിന്റെ തിരുവചനവുമായി, ദൈവത്തിന്റെ ചിന്തകളുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ചിന്തകളുമായി സ്നേഹിച്ചു പുറകെ നടക്കുന്ന ഒരമ്മയെ പോലെ ഓടി ഓടി കളിക്കുന്ന കുസൃതിക്കുട്ടിയുടെ പുറകെ ഓടി വരുന്ന, ചോറും പാത്രവുമായി ഓടി വരുന്ന ഒരു അമ്മയെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന, അനുസരണം കെട്ട നമ്മുടെ പുറകെ വരുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്. ആ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു എന്റെ കർത്താവായ, എന്റെ ജ്യേഷ്ഠനായ, അല്ല നമ്മുടെ ജ്യേഷ്ഠനായ, നമ്മുടെ ലീഡറായ, നമ്മുടെ തലയായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. അത് തന്നെയാണ് എന്റെയും ജോലി. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും എന്നെയും അയക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്, നമുക്കായി കാത്തിരിക്കുന്നു. ആ പിതാവിന്റെ അടുക്കലേക്ക് നമുക്ക് ക്രിസ്തുവിൽ യാത്രയാണ്. ഇതൊരു യാത്രയാണ്, ക്രിസ്തീയ ജീവിതം ഒരു യാത്ര. അതൊരു സ്ഥലത്ത് തമ്പടിക്കുന്ന പരിപാടിയാണ്. ഇറ്റ്സ് എ ജേണി ടുവേർഡ്സ് ദ ഹെവൻലി ഫാദർ, ടുവേർഡ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മതപരമായ ലിമിറ്റേഷനുകളിലെല്ലാം കെട്ടപ്പെട്ട് കിടക്കാതെ ക്രിസ്തുവിനെ അനുഗമിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് എത്താം. ഇവിടത്തേതായ എല്ലാ സെറ്റപ്പുകളും എല്ലാ ആർഗ്യുമെന്റുകളും വാദങ്ങളും ഒക്കെ വിട്ടിട്ട്, സംഘടനകളുടെ വാദങ്ങളെല്ലാം വിട്ടിട്ട്, ഗ്രൂപ്പിസവും കമ്മ്യൂണിറ്റി വാദങ്ങളും വിട്ടിട്ട് നമുക്ക് സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് ക്രിസ്തുവിനെ. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്ത വരുന്ന ഒരു കാര്യം, ഇന്നത്തെ മത്സരം ദൈവത്തിനെതിരെ ഉള്ള മത്സരമാണ്. അങ്ങനെ മത്സരിച്ചോണ്ട് യാതൊരു കാര്യവും, യാതൊരു കാര്യവും എന്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ചിന്തകൾ നിങ്ങളോട് പറയുക. യേശു ക്രിസ്തു വന്നപ്പോ അന്നത്തെ സംഘടന, ഭൂതന്മാരെ അല്ല യേശുവിനെതിരെ ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് കാണി, എനിക്ക് 29 വർഷം ആകാൻ പോകുന്നു. 29 വർഷത്തെ ആ വ്യാപാര ജീവിതം, ഞാൻ ആത്മീയ തലത്തിൽ ഒരു ബിസിനസ്സുകാരനാണ്. ഐ ആം ഡൂയിങ് ഫാദേഴ്സ് ബിസിനസ്, ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ ജീസസ് ക്രൈസ്റ്റ്, എൽഡർ ബ്രദർ, ഫാദേഴ്സ് ബിസിനസ്. എന്നാൽ കർത്താവ് എന്നെ ഭൗതിക തലത്തിലും ഒരു ബിസിനസ്സുകാരനാക്കി വെച്ചിരിക്കുക. എനിക്ക് താല്പര്യമൊന്നുമില്ല അതില്. നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ബൈ ഫോഴ്സ് ഞാനിപ്പോ അത് ചെയ്യേണ്ടതായിട്ട് വരും. എന്റെ കാരണം, അതിലെ കഷ്ടതകളിലൂടെ, വിഷമങ്ങളിലൂടെ കഷ്ടത പഠിപ്പിച്ച് തികഞ്ഞവനാക്കിയാലേ താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം നയിച്ചുകൊണ്ട് പോകാനായിട്ടുള്ളൊരു കൃപ കിട്ടുകയുള്ളൂ. കാരണം ലോകം ഏത് അവസ്ഥയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ജനത്തിന്റെ കഷ്ടതകൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ ഒക്കെ, മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് എന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഒരു കമ്പൽസറി ലെവലിൽ ഒരു പീരീഡ് വരെ ആ ദൈവം തീരുമാനിക്കും പീരീഡ്. എന്നെ ബൈ ഫോഴ്സ് അതിൽ നിർത്തിയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടമല്ലല്ലോ, ദൈവത്തിന്റെ ഇഷ്ടമാണല്ലോ നടക്കേണ്ടത്. ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ യാത്ര, അതായത് കഥാലെ ഹൃദയത്തിന്റെ ചിന്ത തരികയാണ്, മതങ്ങളും മതത്തിലെ ഗ്രൂപ്പിസങ്ങളും സംഘടനകളും ഒക്കെ പറയുന്ന സംഭവം. ആ സ്ഥാപനത്തില് പല പല തൊഴിലാളികളുണ്ട്. ഒരു തൊഴിലാളിക്ക് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം മറ്റൊരു തൊഴിലാളിയോട് പറയുന്നു. അപ്പൊ ആ തൊഴിലാളി നീ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് അവര് തമ്മിൽ ഒന്നാകുന്നു, അത് വേറൊരാളോട് പറയുന്നു, അവര് തമ്മിൽ ഒന്നാകുന്നു. അപ്പൊ അതൊരു കമ്മ്യൂണിറ്റി ആയി. അപ്പോ മുതലാളിക്കെതിരെ ഇതാ ഒരു ഒരു ഗ്രൂപ്പ് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവരും ഭയങ്കര സംസാരമാണ്. അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് വേറെ ചില തൊഴിലാളികൾ സംസാരിക്കുന്നു, അത് വേറൊരു ഗ്രൂപ്പായി. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേറെ വേറെയായി. ഇങ്ങനെ പലതും ഇതെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പലതും ഉണ്ട്. പക്ഷേ മുതലാളി വരുമ്പോ മുതലാളിയുടെ ഇഷ്ടം ചെയ്യുന്നവനല്ല, ആ സ്ഥാപനത്തിന്റെ ഓണർ വരുമ്പോ അതിനിഷ്ടം ചെയ്യുന്നവരല്ല അവിടെ നിൽക്കുന്നതെങ്കിൽ ഇവര് സംഘടനയായതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെല്ലാം അവിടുന്ന് ഫയർ ചെയ്യും. ഇവരെ അവിടുന്ന് നീക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ പേര് ഇത് ചെതറിപ്പോകുന്ന അവരുടെ മണ്ഡലത്തിൽ പിന്നെ അവർക്ക് യാതൊരു വോയിസും ഇല്ല, സംസാരിക്കാനേ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെയും ഇവരും സംഘടനയായിരുന്നു. മൂന്ന് പേരുടെ സംഘടന, അഞ്ചു പേരുടെ സംഘടന, പത്ത് പേരുടെ സംഘടന. ഇതേപോലെ നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്തുവിന്റെ ചിന്തകൾക്ക് വിപരീതമായ സംഘടനകളും ഗ്രൂപ്പുകളുമായി നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവസാനം യജമാനായ ക്രിസ്തു വരുമ്പോ ക്രിസ്തു പറയാണ്, ഞാൻ ഒരു കാലത്ത് നിന്നെ അറിയുന്നില്ല, ഗെറൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ എല്ലാ വാദങ്ങളും ഇതാ എന്നോട് ജോർജ് അംഗീകരിച്ചോ, എന്നോട് ശാന്തം അംഗീകരിച്ചോ, എന്നോട് ഇതാ റാണി ചേർന്നു, ഞങ്ങളൊക്കെ കൂടി ഒരു ഗ്രൂപ്പാണ്, ഞങ്ങൾ ഇത്രയുണ്ടെന്ന് ഒരു കാര്യമില്ല. കർത്താവരെ ഞാൻ നിന്നെ അറിയുന്നില്ല, ഗെറൗട്ട്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് അനുരൂപമായല്ല ഒരു തൊഴിലാളി ജീവിക്കേണ്ടത്, മുതലാളിയുടെ ഇഷ്ടത്തിന് വേണം തൊഴിലാളി ജീവിക്കാൻ. ഇതേപോലെ അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ പരസ്പരം ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല മറു മനുഷ്യൻ ജീവിക്കേണ്ടത്, ആ മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല വേറൊരു മനുഷ്യൻ ജീവിക്കേണ്ടത്. നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനാണ്. ഇത് മനസ്സിലാക്കി ജീവിക്കും. ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വേണം നാം ജീവിക്കാൻ. ആ ക്രിസ്തുവാകുന്ന തലയുടെ ഇഷ്ടം അവയവങ്ങൾ ചെയ്യണം. ക്രിസ്തുവിന്റെ തലയോ ദൈവം. പ്രിയ സഹോദരങ്ങൾ, ഇത് കളിതമാശയായിട്ട് എടുക്കരുത്. ഈ യാത്ര, ഈ ജീവിതം, ഇതിൽ ഓരോ നിമിഷവും നമ്മൾ തേജസ്സാക്കി മാറണം. കളയാൻ സമയമില്ല, കളയാൻ നമുക്ക് ഒരല്പം പോലും കളയാൻ സമയമില്ല. ഹല്ലേലൂയ. നമ്മുടെ സമയം മുഴുവൻ, അതായത് പർപ്പസ് ഡ്രിവൺ ആയിരിക്കണം. ഓരോ സമയവും സ്കൂളിൽ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ചെല്ലുന്ന 10 മണിക്കാണെങ്കിൽ ആ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയം അവരെന്ത് ചെയ്യുന്നു, പീരീഡാക്കി മാറ്റി. ഓരോ പീരീഡുകളാണ്. ആ പീരീഡുകളിൽ ഇതാ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം അതിന് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. മക്കളെ, നമ്മുടെ ജീവിതം ഇതേപോലെ പ്ലാൻഡ് ലൈഫ് ആയിരിക്കണം, പ്ലാൻഡ് ആയിരിക്കണം. ഹല്ലേലൂയ. ഓ, സമയം പോകുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈഫ് ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം മുഴുവൻ പ്ലാൻഡ് ആയിരിക്കണം. ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഓരോ സമയവും നമ്മൾ അവിടെ ആ തേജസ്, എനിക്ക് എത്രമാത്രം തേജസ്സിലേക്ക് വളരാൻ കഴിഞ്ഞു, എത്രമാത്രം എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഞാൻ നിന്നു, എത്രമാത്രം ദൈവം എന്നിലൂടെ ജീവിച്ചു എന്നെല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ട് എവിടെയെങ്കിലും സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അടുത്ത പ്ലാനിങ്ങിൽ നമ്മൾ ആ സമയം നഷ്ടപ്പെടാതെ അതും കൂടി ആ സമയം കൂടി തേജസ്സിലേക്ക് നയിക്കുവാൻ, നടത്തുവാൻ ശ്രദ്ധിച്ചോളാം. ഇതൊരു സമയം കളയാനുള്ള കാര്യമല്ല, ചുമ്മാ പ്രസംഗം കേട്ട് കളയാനുള്ള സമയമല്ല. പഠിക്കാനൊരു സമയമുണ്ട്, പ്രസംഗം കേൾക്കാൻ ഒരു സമയമുണ്ട്, കേട്ടതിൽ ജീവിക്കാൻ കുറെ സമയങ്ങളുണ്ട്. കേട്ടില്ല, മനസ്സിലായില്ല. പ്രസംഗം കേൾക്കാൻ ഒരു സമയമുണ്ട്, തുടർന്ന് കേട്ടതിൽ ജീവിക്കാനുള്ള സമയമാണ്. കേട്ടതിൽ ജീവിക്കണം. ഇത് കഴിഞ്ഞു, ഇനി ആരുടെ പ്രസംഗം ബ്രദറെ ഞാൻ കേൾക്കണ്ടേ? ഓ ഇന്നാ. ഇനി അത് കഴിഞ്ഞ് ഇനി ആരുടെ കേൾക്കണ്ടേ? ഇന്നാ. അത് കഴിഞ്ഞ് ഇനി ആരുടെ കേൾക്കണ്ടേ? എന്റെ കുഞ്ഞേ, ആത്മമണ്ഡലത്തിൽ നീ വളരത്തില്ല. തലയിൽ ഇഷ്ടമാതിരി അറിവ് വരും. ഈ അറിവുകളെല്ലാം കൂടി കുഞ്ഞേ നിന്നെ കൺഫ്യൂസ് ചെയ്യും. യു വിൽ നെവർ ഗ്രോ. നമ്മള് നമ്മൾ വളരുന്നത് എന്തിനു വേണ്ടിയാ? അതൊന്ന് മനസ്സിലാക്കി. വളരുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ നമ്മുടെ പിതാവുമായി സൃഷ്ടാവുമായി ഒന്നായി ചേരാനാണോ വളരുന്നേ? ഒന്നായി ചേരാനാണോ വളരുന്നേ? ഇതാണ് ക്രിസ്തു പറയുന്നത്, പിതാവേ ഞാൻ അങ്ങിലും അവർ എന്നിലും. അങ്ങനെ നമ്മൾ ഒന്നായി തീരണം. ഇതാണോ വളർച്ചയുടെ ലക്ഷ്യം? അതോ കുറെ അറിവുകൾ സമ്പാദിക്കും? വളർച്ചയുടെ ലക്ഷ്യം ഇതാണെങ്കിൽ ആ ദൈവവുമായി ഒന്നായി തീരണം. ഇതാ കണ്ടക്ട് ചെയ്തപ്പോ ഇതാ മറ്റു ഓൺലൈൻ കുഞ്ഞുങ്ങൾ സഹോദരങ്ങളെല്ലാം ഉണ്ടായില്ലല്ലോ. കണ്ടക്ട് ചെയ്തപ്പോ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അനുഭവിക്കുന്ന ഇപ്പോഴും അനുഭവിക്കുന്നത് ആ ദൈവ സാന്നിധ്യം, ആ ദൈവ തേജസ് അനുഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാ എനിക്കൊരു മോനി മോളുള്ള ഡോൺ ആൻഡ് ടോണി. ആ മക്കൾ എന്റെ അടുക്കൽ വരുമ്പോ അവരൊരിക്കലും തേജസ് അനുഭവിക്കുന്നില്ല, അവർ ഒരിക്കലും ജീവൻ അനുഭവിക്കുന്നില്ല, അവർക്ക് എന്നെ കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ദൈവ മക്കൾ ക്രിസ്തുവിൽ ആ പിതാവിന്റെ അടുക്കലേക്ക് ചേരുമ്പോ ഇതാ അവിടെ ആരാണ്? നീതിയിൽ സൂര്യനായ, ജീവനിൽ ജീവന്റെ സ്രോതസ്സായ പിതാവ്. ആ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ, സൂര്യന്റെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ എങ്ങനെയിരിക്കും? ആ ചൂട് നാം അനുഭവിക്കാൻ തുടങ്ങി, കൂടി കൂടിക്കൊണ്ടേയിരിക്കും. പ്രകാശം നാം അനുഭവിക്കാൻ തുടങ്ങും, കൂടി കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സൂര്യനേക്കാൾ തേജസ്സായ നീതിമാനായ, നീതിയിൽ വസിക്കുന്നവനായ, പ്രകാശത്തിൽ വസിക്കുന്നവനായ, ജീവന്റെ സ്രോതസ്സായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ, അടുക്കലേക്ക് വരുമ്പോ നമ്മൾ ജീവൻ നിറയാൻ തുടങ്ങും, ജീവൻ നിറയാൻ തുടങ്ങും. ആ തേജസ് നിറയാൻ തുടങ്ങും. അയാളുടെ ഡ്രമ്മിന്റെ സൗണ്ട് കൂടി, ഡ്രമ്മിന്റെ സൗണ്ട് കൂടി, കൈയടിയുടെ സ്പീഡ് കൂടി കഴിയുമ്പോ ഉണ്ടാകുന്ന ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ല ഇത്. ഇറ്റ്സ് എ ലൈഫ്. സൂര്യനാമേൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപതരേനേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. നീതിയിൻ സൂര്യരാമൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപതരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ ദൈവ തേജസ്സിനാണ് നിറയപ്പെടാൻ. നമ്മളെ കാണുന്നവർ ആ തേജസ് അനുഭവിക്കാൻ കഴിയാം. നമ്മുടെ വാക്ക് കേൾക്കുന്നവർക്ക് ആ ജീവൻ അനുഭവിക്കുവാനായിട്ട് കഴിയാം. ഹല്ലേലൂയ. കാരണം നമ്മളെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ദൈവത്തില്ല, നമ്മുടെ അപ്പനിലാന്നേ. ഹല്ലേലൂയ. പിശാചുക്കൾ നമ്മളോട് അടുക്കത്തില്ല. കാരണം നമ്മുടെ മേൽ വിളിക്കപ്പെട്ട അഡ്രസ്, നമ്മുടെ മേൽ കാണുന്ന ആ ദൈവ സാന്നിധ്യം അവന് തൊടുവാൻ കഴിയുകയില്ല. പിന്നെ എപ്പോ മാത്രം സ്പർശിക്കാൻ പറ്റത്തുള്ളൂ? സ്വർഗീയ പിതാവ് പരീക്ഷയ്ക്കായി ഒരു സമയം കൊടുത്തിട്ടുണ്ടാകും. യേശുവിന്റെ ജീവിതത്തിലേക്ക് പിശാചൻ കടന്നു വന്നു. എപ്പോഴാ? പരീക്ഷയ്ക്കായൊരു സമയം. അത് കഴിഞ്ഞപ്പോ പിശാചൻ അവനെ വിട്ടുമാറി. കാരണം തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ പിശാചു മുദ്രവെക്കുന്ന ആരെങ്കിലും പറയുന്നുവെങ്കിൽ, പ്രിയ കുഞ്ഞേ, നീ നിന്റെ അപ്പനോട് കൂടെ നടക്ക, നിന്റെ അപ്പനോട് കൂടെ നടക്ക. ഹല്ലേലൂയ. പെട്ടെന്ന് എന്റെ ഹൃദയം വരുന്നത്, അതായത് ഒരാട്ടിൻകുട്ടിയും സിംഹവും തമ്മിൽ കൂട്ടുകാരൻ, ആട്ടിൻകുട്ടിയും സിംഹവും തമ്മിൽ കൂട്ടുകാരൻ. ഞാൻ ഒരിക്കലും യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു ആട്ടിൻകുട്ടിയല്ല, ഒരു മാൻകുട്ടി ഇതാ ഒരു സിംഹം, ഒരു കുഞ്ഞു ആൺകുട്ടി ജനിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് എഴുന്നേറ്റിട്ടുള്ളു. അതിനെ ഒരു തള്ള സിംഹം കണ്ടപ്പോ അതിനോട് സ്നേഹം വന്നിട്ട് അതിനോട് ഒരുമിച്ച് അതാ അമ്മയും മോനും നടക്കുന്നത് പോലെ ഒരുമിച്ച് നടക്കുക. മറ്റു സിംഹങ്ങളെ ഇതിനെ തിന്നാൻ വരുമ്പോ ഈ തള്ള സിംഹം അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് ഇതിനെ സൂക്ഷിക്കുന്ന രംഗം കാണുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മൾ ദൈവത്തോട് ചേർന്നാണ് നടക്കുന്നതെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കുന്നുവെങ്കിൽ, ആട്ടിൻകുട്ടിയെ തിന്നാൻ വരുന്ന ചെന്നായ്ക്ക് ഇതാ ഈ സിംഹത്തെ കാണുമ്പോൾ ഓടിപ്പോ. ഇതേപോലെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നമുക്ക് അതിന്റെ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ജീവിത ലക്ഷ്യം അതല്ല. നമ്മുടെ ജീവിത ലക്ഷ്യം ഇവിടെ പ്രശസ്തനാകുകയും ഇവിടെ വലിയവനാകുകയും ഇവിടെ 10 പേരെ പുകഴ്ത്തി പറയുകയും, ഇങ്ങനത്തെ ജീവിത ലക്ഷ്യം വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്തപ്പെടാൻ പറ്റാത്തത്. നമ്മുടെ ജീവിത ലക്ഷ്യം ഒന്നായിരിക്കണം, ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായിത്തീരും. ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായിത്തീരും. അതത്രേ ദൈവരാജ്യം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരുവന് പോലും വിരൽ ചൂണ്ടാൻ കഴിയാത്ത രീതിയിൽ, പലരും വിരൽ ചൂണ്ടും, പക്ഷേ വചനത്തെ സംബന്ധിച്ച് ഒരുവന് പോലും വിരൽ ചൂണ്ടാൻ കഴിയാത്ത രീതിയിൽ ദൈവം നമ്മളെ നിർത്തും. അതിന് തക്കവണ്ണം നമ്മളെ അന്തർഭാ എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അവയവമായി വെളിപ്പെടുവാനായിട്ട് ഇടയാണ്. Lord, I love you. I give it to you. എന്താണ് ഇങ്ങനത്തെ സന്ദേശങ്ങൾ കടന്നു വരുന്നതെന്നല്ലേ. കഴിഞ്ഞ ആഴ്ച നിർത്തിയതിന്റെ ബാലൻസ് അങ്ങ് തുടങ്ങിയ പോലെ എന്നൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കുക. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തീർക്കലല്ല. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തീർക്കലല്ല. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെ സ്വന്തമാക്കല. ഹല്ലേലൂയ. എന്നെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ക്ലാസ് എടുത്ത് തീർക്കാനല്ല, എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങളെ അറിയിക്കാൻ, ദൈവത്തോട് നിങ്ങളെ ഒന്നാക്കാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആ പപ്പയൊന്ന് തിരിച്ചറിയേ, അപ്പന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയേ, അപ്പന്റെ അടുക്കലേക്ക് ഓടി വാ, ഹൃദയം കൊണ്ടൊന്ന് ഓടി വാ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും, ജീവൻ കൊണ്ട് നിറയും. ലോകത്ത് ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നേ, പക്ഷെ നിങ്ങൾ കാണും ഓരോ നിമിഷവും നിങ്ങളുടെ ദൈവം നിങ്ങളെ ജീവിച്ച് 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 ഹല്ലേലൂയ കാര്യങ്ങളെ മനോഹരമാക്കുന്നത്. When he commands, all the world will turn according to his word. Don't forget this. He is with us. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മൾ ജീവിക്കുമ്പോ ദൈവം എന്താണോ കൽപ്പിക്കുന്നത് ചുറ്റുപാടും അതനുസരിച്ച് തിരിയും. That's the power of God's word. Hallelujah. Thank you, Papa. What is emanating? ജീവൻ അപ്പുറത്തേക്ക് പോകുന്നത്, ജീവൻ അപ്പുറത്തേക്ക് പോകുന്നത്, ജീവൻ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് ഇതിലും കൂടുതൽ ഒഴുകണം എങ്കിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ കുറെ ഇൻഫർമേഷൻ ഒഴുകുന്നല്ല, ജീവൻ ഒഴുകും, ജീവന്റെ നാദികൾ ഒഴുകും. അത് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് അത് വെറും ഇൻഫർമേഷൻ മാത്രമല്ല, ജീവനായി അത് കടന്നു ചെന്ന സകല മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവാ മൂവ് ചെയ്യുന്നത്, ദൈവമാ മൂവ് ചെയ്യുന്നത്. അത് ജീവനായി മാറും, ജീവനായി മാറും. ആത്മാവിൽ ജനിച്ച വീണ്ടും ജനിച്ച മക്കൾക്ക് ഇത് അനുഭവിച്ചറിയാൻ കഴിയും. ഇത് ജീവനായി മാറുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുക, ആ ദൈവത്തെ വെളിപ്പെടുത്തുക. പ്രിയ മക്കളെ, ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുന്നുണ്ടോ? അപ്പനെ വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കർത്താവ് യേശു പറഞ്ഞു, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. പിതാവ് എന്റെ അകത്ത് വസിച്ചു എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഞാനും പിതാവ് ഒന്നാണ്. പിതാവ് എന്റെ തലയാണ്, ഞാൻ പിതാവിന്റെ ബോഡിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെ ജാതീയ മനോഭാവത്തോടുകൂടി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പലതും കണ്ടു. എന്നാൽ ആ പിതാവിനെയും പുത്രനെയും ഒന്ന് മനസ്സിലാക്കുന്നതാ നിത്യജീവൻ. ഹല്ലേലൂയ. ഇനി സഹോദരങ്ങളെ, നമുക്ക് കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗത്ത് ഇനി ക്ലാസ്സാണ്. ഹല്ലേലൂയ. അതിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ ആ അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ് നമ്മൾ നടക്കേണ്ടത്? നമ്മൾ പലതും അറിയണം. കാരണം പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. അതുകൊണ്ട് പല സ്വർഗീയമായ സത്യങ്ങൾ നാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് കപട മുഖം, യഥാർത്ഥ മുഖം, പുതിയ മുഖം. ഫേക്ക് ഇമേജ് ആൻഡ് റിയൽ ഇമേജ് ആൻഡ് ന്യൂ ഇമേജ്. ഫേക്ക് ഫേസ്, റിയൽ ഫേസ് ആൻഡ് ന്യൂ ഫേസ്. ഓൾഡ് എല്ലാ. അപ്പോ കഴിഞ്ഞ സന്ദേശത്തില് നമ്മുടെ കൂടെ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സന്ദേശം കേട്ടതിന് ശേഷം മക്കളെ, എത്ര പേര് നിങ്ങളതിനെ ധ്യാനിച്ചു, എത്ര പേര് നിങ്ങളതിനെ വീണ്ടും കേട്ടു, എത്ര പേര് നിങ്ങൾ ബൈബിൾ നോക്കി ആ കാര്യങ്ങള് അങ്ങനെ തന്നെയോ എന്ന് ചിന്തിച്ചു, തന്റെ ജീവിതത്തിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചു, എത്ര പേര് ചിന്തിച്ചു, ഒന്ന് അവനവന് തന്നെ ശോധന ചെയ്ത്. ചിന്തിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാത്തവരാണ്. നിങ്ങളുടെ പഴയ പാരമ്പര്യം അനുസരിച്ച് പോകുന്നവരാണ്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അങ്ങനെയാകരുതേ, അങ്ങനെയാകരുതേ. നമുക്ക് ദൈവം തേജസ്സിനായി അനുവദിച്ച് തരുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. പെട്ടെന്ന് നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ 20 കിലോ അരി, 2 കിലോ പഞ്ചസാര, 2 ലിറ്റർ പാമൊഴി. ഗവൺമെന്റ് റേഷൻ കട വഴി അനുവദിച്ചു എന്ന് നിങ്ങൾ കേട്ടു. കേട്ടിട്ട് നല്ല ഗവൺമെന്റ്, ഓ ഭരിക്കുന്നവർക്കായ സ്തോത്രം, നന്ദി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവന് തുല്യമാണ് ഈ വചനം കേട്ടിട്ട് നല്ലവൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് വീണ്ടും അടുത്ത ആഴ്ച വന്നിരിക്കുന്നത്. എന്റെ മക്കളെ, സഹോദരങ്ങളെ, ദേവദാസന്മാരെ, അങ്ങനെ ആകരുത്. കേട്ടത് ഞാൻ ചിന്തിക്കുന്നത് ആഴ്ചയിൽ 4 ഫുഡ് വെച്ച് മിനിമം ലോങ് ഫുഡ് വരുന്നുണ്ട് അല്ലേ? വ്യാഴാഴ്ച വരുന്നുണ്ട്, വെള്ളിയാഴ്ച വരുന്നുണ്ട്, ശനിയാഴ്ച വരുന്നുണ്ട്, ഞായറാഴ്ച വരുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ ദിവസവും രാവിലെ 5 to 10 minutes ഡെയിലി ബ്രെഡ് വരുന്നുണ്ട്. ഡെയിലി ബ്രെഡിന്റെ കൂടെ ഡെയിലി പ്രോവേബ്സും ഡെയിലി ബ്രെഡായിട്ട് വരുന്നുണ്ട്. ഇതിലും കൂടുതലൊക്കെ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? പക്ഷെ വളരേണ്ട ഒരു കടമ നമുക്ക് എടുത്ത് കഴിക്കാം. ഗവൺമെന്റ് ഇതൊക്കെ അനുവദിച്ചു, ആ റേഷൻ കടയിൽ പോയി അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുവാനുള്ളൊരു മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ല എങ്കിൽ നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന നമ്മളെ തന്നെ ചതിക്കുന്നതായിട്ട് മാറുവാനിടയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. ഇതില് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ പഴയത് അധികം നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലേ, അതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വലിയൊരു ആത്മ സമൃദ്ധി തന്നെ, അല്ലെങ്കിൽ ഒരു ആത്മീകമായ സദ്യ തന്നെ ദൈവം അതിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് തേജസ്സിലേക്ക് വളരുവാൻ ദൈവം സഹായിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവുമായി ക്രിസ്തു ഒന്നാകുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു റിയൽ ഫേസ് ആണ്. നമുക്ക് ഒരു റിയൽ ഫേസ് ഉണ്ട്. ആ സമയം തന്നെ നമുക്ക് ഒരു കപട മുഖമുണ്ട്. ആദത്തിലുള്ള നമ്മളുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ശബിമോഹങ്ങളുള്ള ഒരു മനുഷ്യൻ, വഷളായിപ്പോയൊരു മനുഷ്യൻ, നന്നാകാത്ത ഒരു മനുഷ്യനാണ്, നന്മ വസിക്കാത്തൊരു മനുഷ്യനാണ്. പോലീസ് പറയുന്നത് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. റോമലേഖനം 7 എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അപ്പൊ ഒരു നന്മയും വസിക്കാത്ത ഒരു ജഡം മനുഷ്യൻ, അതിന്റെ ഉള്ളിലെ നന്മകൾ ദൈവം വച്ചിരുന്നത് കറക്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും തിന്മ ചെയ്തു പോകുന്നൊരു മനുഷ്യൻ. ശബിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ, ഇതാണ് എഫേസ്യർ 4:22 പറയുന്നത്. അവനെ ഉപേക്ഷിക്കാൻ ആ ദൈവത്തിന്റെ തിരുവചനം നമ്മളോട് പറയും.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ശബിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്,
ആ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. പുതിയ നിയമ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. അപ്പോ ഈ പഴയ മനുഷ്യൻ, ഇത് നമ്മുടെ യഥാർത്ഥ മോഹമാണ്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ ഒരു ഉപേക്ഷിക്കും. എന്നാൽ പഴയ നിയമ കാലയളവിൽ ഇതിനെ ഉപേക്ഷിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം ഉപേക്ഷിച്ചാൽ വേറൊന്ന് ധരിക്കാൻ വേണ്ടേ? വേറൊന്ന് ധരിക്കാനില്ല. പുതിയ സൃഷ്ടിയില്ല. പഴയ നിയമ കാലയളവിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പഴയ നിയമ കാലയളവിൽ ഈ ചതിമോഹങ്ങൾ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ വെളിപ്പെടാതിരിപ്പാൻ ദൈവം ഈ അനീതിയുള്ള മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു. ഇന്നതൊക്കെ ചെയ്യരുത്, ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ചിന്ത കൊടുത്തു. ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ, ന്യായപ്രമാണം ഒരു നീതിമാനല്ല. നമ്മൾ നേരത്തെ 1 Timothy 1:8-9 നമ്മൾ ചിന്തിച്ചു. ന്യായപ്രമാണം നീതിമാന് വേണ്ടിയല്ല. ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. റോമലേഖനം 3:20 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പോ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ. കാരണം ഈ ന്യായപ്രമാണത്തിന് ജനത്തെ നീതിമാന്മാരാക്കാൻ കഴിയുകയില്ല. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ വെളിപ്പെടുത്താതെ തടയുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട് ഈ ഷർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന സാരി, ചുരിദാർ, ഇതൊക്കെ എന്തുവാ ചെയ്യുന്നേ? നമ്മളുടെ നഗ്ന ശരീരത്തെ വെളിപ്പെടുത്താതെ അത് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണവും അത്ര ചെയ്യുന്നുള്ളൂ. ഈ ദ്രവിക്കുന്ന ശരീരത്തെ ഈ ഷർട്ട് ദ്രവത്വമില്ലാത്ത ശരീരമാക്കി മാറ്റുന്നില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന സാരി ആ ദ്രവിക്കുന്ന ശരീരത്തെ ദ്രവത്വമില്ലാതാക്കി മാറ്റുന്നില്ല. പകരം നമ്മുടെ നഗ്നതയെ വെളിപ്പെടുത്താതെ കാണിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പുതിയ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പുതിയ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നഗ്നമായ ശരീരം തേജസ്സുള്ള ശരീരമായ മാറ്റപ്പെടും. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ആദത്തിൽ ദൈവ തേജസ് ഉണ്ടായിരുന്നു. വസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല, അതൊരു നിഴലാണ്. വസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല, ദൈവ തേജസ്സായിരുന്നു. പക്ഷെ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ മറയ്ക്കുന്ന ജീവിതം ആരംഭിച്ചത്. അത്യല അന്വേഷിച്ചു പോയി മറയ്ക്കുന്ന ജീവിതം തുടങ്ങിയത്, മറയ്ക്കുന്ന ജീവിതം. ഹല്ലേലൂയ. നമ്മളെ യഥാർത്ഥ നമ്മളെ കാണിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ചിന്ത നമുക്ക് വന്നു. യഥാർത്ഥ നമ്മളെ കാണിക്കാൻ പറ്റുന്നില്ല, ഉടനെ അത്യാലന്വേഷിക്കുകയാണ്. അത് ശരീരം മാത്രമല്ല നമ്മുടെ നമ്മുടെ ഉൾത്തളത്തെയും യഥാർത്ഥത്തെ കാണിക്കാൻ കഴിയില്ല, കാരണം അത് ചതിമോകളെ വഷളായി പോയി. അപ്പോൾ അതിന്റെ ആ ചതിമോകളെ വഷളായി പോയ മനുഷ്യരെ വെളിപ്പെടുത്താതിരിക്കാനാണ് ഇതാ ഈ ന്യായപ്രമാണം കൊടുത്തത്. അപ്പൊ എവിടെ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണത്താല് എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ന്യായപ്രമാണത്താൽ വരുന്ന നീതിയല്ല, പാപത്തെ കുറിച്ചുള്ള അറിവാണ് വരുന്നത്. അങ്ങനെ ചെയ്യരുത്. ഇതാ ഇപ്പൊ ലോകം മുഴുവൻ നേരത്തെ, അതായത് 2020 ദി ഇയർ ഓഫ് ട്രാൻസിഷൻ ആണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നല്ലോ. 2019 വരെ കണ്ട ലോകം ആയിരിക്കത്തില്ല 2020 ചേർന്ന് നാം കാണുന്നത്. ഇറ്റ്സ് ഇയർ ഓഫ് ട്രാൻസിഷൻ. ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ. ആരും പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്താ, 2019 നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മുഖത്ത് മാസ്ക് വെച്ചിട്ട് നടക്കണേ? കണ്ടിട്ടില്ല. അപ്പോഴും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എന്തുവാ, ലോകം തന്നെ മാറി വേറെ രീതിയിലേക്ക്, എല്ലാം മാസ്ക് വെച്ചിട്ട് നടക്കണേ. അപ്പൊ 2019 മാസ്ക് വെച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു, അത് നിയമലംഘനമല്ല. പക്ഷെ 2020 ഈ ഒരു പീരീഡിലേക്ക് വന്നപ്പോ മാസ്ക് വെച്ചില്ലെങ്കിൽ അത് നിയമലംഘനം. അപ്പോ ഇവിടെ നാം കാണുന്നതും മനസ്സിലാക്കുന്നതും, ഇപ്പോ നിങ്ങൾ ആരെങ്കിലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി മാസ്ക് ഇല്ല, അയ്യോ പെട്ടെന്ന് പകുതി എത്തി ഇവിടെ ഓർത്തു മാസ്ക് എടുത്തില്ലല്ലോ, ഉടനെ ബാഗ് നോക്കും, അയ്യോ അവിടെ ഇല്ല, ഉടനെ എന്ത് ചെയ്യാ, വീട്ടിലേക്ക് തിരിച്ചു നടക്കും. എന്തേ, ഒരു നിയമം വന്നു, ഒരു പ്രമാണം വന്നു, അത് നിനക്ക് എന്ത് തന്നു, നിയമലംഘനത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം തന്നു, ഒരു അറിവ് തന്നു. ഉടനെ നിങ്ങൾ തിരിച്ചു നടക്കുകയാണ് വീട്ടിലേക്ക്, എന്തിനാ മാസ്ക് എടുക്കാൻ. ഇതുകൊണ്ടാ ദൈവത്തിന് അത് നേരത്തെ ഇത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, 2019 ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇവിടത്തെ ഗവൺമെന്റിന്റെ നിയമം വന്നപ്പോ, ആ നിയമത്തെ കുറിച്ചുള്ള, ആ നിയമം ലംഘിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവാണ് പെട്ടെന്ന് വരുന്നത്. അപ്പൊ ഇതാണ് ന്യായപ്രമാണത്തിന്റെ രീതിയിൽ നമ്മൾ കാണുന്നത്. കാരണം ന്യായപ്രമാണം ഒരുത്തരം നീതിമാനാക്കുന്നില്ല, ന്യായപ്രമാണം ഒരുത്തനെ ആള് മാറ്റുന്നില്ല. ഉള്ള ആളെ, ആ യഥാർത്ഥ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ വെളിപ്പെടുത്താതെ തടയുകയാണ് ചെയ്തത്. അത് നല്ലൊരു കാര്യമാണ്, അവൻ വെളിപ്പെട്ടാൽ ആകെ വിഷയമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ പരിജ്ഞാനപൂർവ്വം ഉപയോഗിച്ചാൽ നല്ലതെന്ന ദൈവത്തിന്റെ വചനം പറയും. എന്നാൽ നമ്മളുടെ പദ്ധതി അതല്ല. നമ്മളുടെ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഒരു പുതിയ മുഖം വന്നിട്ടുണ്ട്. നേരത്തെ കേട്ടു, യഥാർത്ഥ മുഖം, അതിനെ മറച്ചുകൊണ്ട് ഒരു കപട മുഖം, അതിനെ വെളിപ്പെടുത്താതെ ഒരു കപട മുഖം. എന്നാൽ ഇതിലല്ല ഇനി നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ നിൽക്കേണ്ടത് നമുക്കൊരു പുതിയ മുഖം വന്നിട്ടുണ്ട്. ആ പുതിയ മുഖമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായി, ലഭ്യമാകാൻ പോകുന്നതല്ല, ലഭ്യമായ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്, മക്കൾക്ക് വേണ്ടിയുള്ള അപ്പന്റെ പദ്ധതി. അപ്പന്റെ ഒരുക്കം കണ്ടോ, മക്കൾക്ക് വേണ്ടി അപ്പൻ ഒരുങ്ങനെ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയതു കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.
അതിന്റെ അടിയിൽ വേറൊരു വാക്യം കൂടി ഉണ്ട്, ഇതിനൊക്കെ ദൈവം തന്നെ കാരണം. ഹല്ലേലൂയ. അതായത് അപ്പൊ മക്കൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഇന്നും മക്കൾ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൻ ഒരുക്കി വെച്ചതും ഒക്കെ മക്കൾ അറിഞ്ഞിട്ടില്ല. അപ്പൻ ഇപ്പൊ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. മകളെ വാ, മക്കളെ വാ. മക്കൾ ഭയങ്കര തിരക്കില്ല, അവരവരുടെ ഇഷ്ടം ചെയ്യാൻ തിരക്കിലാണ് മക്കൾ. നശിച്ചു പോകുന്ന ഭാവി ഉണ്ടാക്കാൻ മക്കൾ തിരക്കിലാണ്. അപ്പം പറയുന്നു, വന്നാട്ടെ, ഇതാ ഞാൻ നിങ്ങൾ കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, വന്നാട്ടെ, ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്, വാ. എന്നാൽ മക്കൾ ഇതിനെ കുറിച്ച് അറിയുന്നില്ല. ഇതിനെ കുറിച്ച് അറിവ് തന്നാൽ മാത്രമേ, അറിവ് നമ്മുടെ അകത്ത് വിശ്വാസമായി ഭവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് യാത്രയാവൂ, അല്ലെങ്കിൽ ഇതിലേക്ക് യാത്രയാകില്ല. നമ്മൾ പഴയ ആ ലെവലിൽ തന്നെ നിൽക്കും. ഏതൊക്കെ പഴയ ലെവല്? ഇതാ ഒരു യഥാർത്ഥ മുഖം, ചതിമോങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യൻ, അതിനെ വെളിപ്പെടുത്താതെ തടയുന്ന ന്യായപ്രമാണം. ഭക്തന്മാരുടെ കാര്യം പറയും. എന്നാൽ അതിൽ നിൽക്കാതെ ഇതാ സ്വയമായിട്ടൊരു കപടമോഹം ഉണ്ടാക്കുന്ന, ഞാൻ ഒരു മാറ്റവും എന്റെ അകത്ത് സംഭവിക്കാതെ എനിക്ക് പുറത്ത് ഇതാ എനിക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പുറത്തൊരു ഭക്തനായി, ഭക്തയായി, ഒരു പാസ്റ്ററായി, ഒരു പരീശനായി ഒക്കെ അഭിനയിക്കുന്ന വേഷവിധാനം കൊണ്ട്, വാക്കുകളുടെ താഴ്ചയും ഉയർച്ചയും ഒക്കെ കൊണ്ട് താൻ ഒരു ഭക്തനായി അഭിനയിക്കുന്ന ഒരു പദ്ധതി, ഇതിന്റെ മുമ്പിൽ വെച്ചാണ് കർത്താവ് പറയുന്നത്, അവിടെ ഭക്തന്മാരെ, വെള്ളവേച്ച കുഴിമാടങ്ങളെ, നിങ്ങളുടെ പുറം വളരെ മനോഹരമാ, അകം ചീഞ്ഞിരിക്കുക, അഭിനയിക്കുകയാണ് കപടഭക്തി. അപ്പോ ഇതിന്റെ എല്ലാം നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയാ, പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കിയിരിക്കുന്നു. മക്കളെ വന്നാട്ടെ, ബിഹോൾഡ്, If anyone is in Christ, he is a new creation. Behold! എന്നൊരു വാക്ക് കേജയിൽ നമുക്ക് കാണാൻ പറ്റും. ബിഹോൾഡ് എന്ന് വെച്ചാൽ നോക്കൂ മക്കളെ, നോക്കൂ, നോക്കൂ. കാരണം നോക്കുന്നതിനൊരു കാര്യമുണ്ട്, നോക്കിയാലേ നമുക്കത് അവകാശമാക്കാൻ പറ്റും, നോക്കിയാലേ നമുക്കത് അവകാശമാക്കാൻ പറ്റും. ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈല് നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ എത്തിയെന്നറിയാമോ? നിങ്ങളിങ്ങനെ കണ്ണടച്ചിങ്ങനെ പോവാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കയ്യിലേക്കൊരു മൊബൈൽ വന്നു. ഇല്ല, നിങ്ങൾ റോട്ടിലൂടെ പോയപ്പോ അതിന്റെ ഒരു ആഡ് കണ്ടു, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരത്തിന്റെ കയ്യിലിരിക്കണ കണ്ടു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടു, അല്ലെങ്കിൽ കടയിൽ ചെന്നപ്പോ അവിടെ ഇരിക്കണ കണ്ടു, അത് കണ്ടു 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 കണ്ടു, അവസാനം നിങ്ങളുടെ സ്വന്തമായി. ശരിയല്ലേ? നിങ്ങളുടെ ജീവിത പങ്കാളി, ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിത പങ്കാളി. ഒരു നിമിഷം നോക്കിയപ്പോ ദേ എന്റെ അടുത്തിരിക്കുന്നു ബ്രദറെ, അങ്ങനെ എനിക്ക് ജീവിത പങ്കാളി കിട്ടി. അങ്ങനെയാണോ? അല്ല, നിങ്ങൾ കണ്ടു ആദ്യം. നമ്മൾ പലരും പറയും പെണ്ണ് കാണാൻ പോയോ, എന്ത് കാണാൻ പോയോ, പെണ്ണ് കാണാൻ പോയോ, കണ്ടു. അവര് കാണാൻ വരുന്നുണ്ട് കേട്ടോ, കണ്ടു. കണ്ടാലേ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, ആദ്യം കാണണം. നിങ്ങക്ക് സെക്കൻഡ് ഒരു 5:17 സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, KJV ASV ഒരേപോലെ തന്നെയാണ്, ഞാനിവിടെ വായിക്കാം. ഇതാ, ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷിൽ വായിക്കാം. Wherefore, if any man is in Christ, he is a new creature. ഒരു പുതിയ ജീവിയാണ്, പുതിയ ജീവി, ന്യൂ ക്രീച്ചർ, പുതിയ ജീവിയാണ്, പുതിയ ജീവി, പഴയ ജീവി അല്ല, പുതിയ ജീവി. പുതിയ ജീവിയാണ്, പുതിയ ജീവി, പഴയ ജീവി അല്ല. അതുകൊണ്ട് ഇനി പഴയ ജീവിയുടെ പ്രിൻസിപ്പിൾ ആണ് പോകുന്നതെങ്കിൽ സംഭവം വർക്ക് ചെയ്തില്ല. പുതിയ ജീവിയാണ്. Our new face is totally different. പുതിയ ജീവിയാണ്, പുതിയ ജീവി. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, പഴയ പഴയ ജീവിയുടെ പ്രിൻസിപ്പിൾ അല്ല ഇതിനെ കൊണ്ടുവയ്ക്കേണ്ടത്, ഇത് പുതിയ ജീവിയ. അതുകൊണ്ട് കർത്താവ് തരുന്ന പുതിയ വീഞ്ഞ്, പുതിയ ജീവിക്ക് വേണ്ടിയുള്ള പുതിയ വീഞ്ഞ് കൊണ്ടുപോയി പഴയ തുരുത്തി കൊണ്ട് നീ വെച്ചാൽ അതുകൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും ഇല്ല. പുതിയ ജീവിയാണ്, പുതിയ ജീവി. ഇപ്പൊ മനസ്സിലാവും, ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ആഹാ അതാണ് എനിക്ക് ഇത്ര നാളും പറ്റിയല്ലേ. പഴയ ജീവിക്ക് വേണ്ടി പഴയ ജീവിയുടെ പ്രവർത്തന രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ പുതിയ പ്രവർത്തന രീതി കൊണ്ടുവരാൻ ശ്രമിച്ചത്. കാരണം ഇപ്പൊ ഞാൻ ഒരു പുതിയ ജീവിയാണ്, പുതിയ ജീവിയ, ന്യൂ സ്പീഷ്യസ്. ഒരുവൻ ക്രിസ്തുവിലായോ പുതിയ സൃഷ്ടിയായി. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചോട്ടെ സഹോദരങ്ങളെ, ഞാൻ ആ വാക്ക് കൊണ്ടുവന്നത് അതിന് വേണ്ടിയാ. മലയാളത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷിൽ വരുന്നൊരു വേർഡ് കണ്ടോ, ദി ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അവേ, പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ്. കർത്താവ് മാർക്കോസ് 2:22 പറയുന്നൊരു കാര്യമുണ്ട്, പുതിയ വീഞ്ഞ് കൊണ്ട് ഈ പഴയതിൽ വെക്കരുത്, കാരണം അതൊക്കെ കഴിഞ്ഞു പോയി. ഓൾ തിങ്സ് ആർ പാസ്ഡ് അവേ എന്നിട്ട് പറയാണ്, ഒരു വേടോടെ പിടിക്കാൻ പിടിപ്പിച്ചിട്ട് എനിക്ക് ശ്രദ്ധിക്കാം. ബിഹോൾഡ് എന്ന് പറഞ്ഞൊരു വേടോ ശ്രദ്ധിച്ചുണ്ട്. ബിഹോൾഡ്, ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ദൈവം നമ്മളോട് പറയാണ് നോക്കൂ. അപ്പൻ മേശപ്പുറത്ത് ഭക്ഷണമെല്ലാം, അല്ലെങ്കിൽ അമ്മ ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചിരിക്കുക, എന്നിട്ട് മക്കളെ വിളിക്കുന്നത് പോലെ വന്നാട്ടെ, ഇതേ നോക്കി എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന്, ഇന്ന് മമ്മി ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടാക്കി വെച്ചിരിക്കണേ, വന്നാട്ടെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഇതാ മോൻ അല്ലെങ്കിൽ മോളി മോൻ മോളും അവിടെ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാ. അപ്പൊ അവരുടെ കയ്യിൽ എന്നാ ഉണ്ട്, ഇതാ ഒരു ബർഗർ ഒരു പിസയോ ഒക്കെ പിടിച്ചോണ്ടെങ്കിൽ വരുന്നു. ആ നിങ്ങൾ എന്താ കഴിക്കണേ, ഞങ്ങൾ രാവിലെ ഓർഡർ ചെയ്യുന്നു. ഇപ്പൊ പുതിയ ജീവിത രീതിയല്ലോ, അല്ല ഓർഡർ ചെയ്ത് വരുത്തുകയാണ്. ഞങ്ങൾ രാവിലെ ഓർഡർ ചെയ്തു, കഴിച്ചു, കഴിച്ചോണ്ടിരിക്കും. ഇനി വേണ്ട മമ്മി. ആ മമ്മിക്ക് എന്തോ ഒരു സങ്കടമാണെന്നറിയാം, എന്തോ ഒരു സങ്കടമാണെന്നറിയാം. രാവിലെ എഴുന്നേറ്റ് തന്റെ ഓമന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. സ്വർഗത്തിലെ ദൈവം ഇതുപോലെയാ, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കാം മക്കളെ, നിങ്ങളുടെ മരണമുള്ള ജീവിതം മാറ്റുവാനായിട്ട്, നിങ്ങളുടെ പരാജയമുള്ള ജീവിതം മാറ്റുവാനായിട്ട്, ചതിമോങ്ങള വഷളായി പോയ മനുഷ്യനെ മാറ്റുവാനായിട്ട്. ഇതാ ഞാൻ ഉണ്ടാക്കിക്കണേ കണ്ടോ, ഞാൻ ഉണ്ടാക്കിക്കണേ കണ്ടോ. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്പിരിച്വൽ ഫോട്ടോ സിന്തസിസ് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി. ഫോട്ടോ സിന്തസിസിൽ എന്താ നടക്കണേ, ഒരു വൃക്ഷത്തിൽ അത് ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ഭക്ഷണം വൃക്ഷത്തിനാവശ്യമായി ഫുഡ് ഉണ്ടാക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവും കാൽവരി ക്രൂശിൽ ഇതാ മനുഷ്യന് ആവശ്യമായ ഫുഡ് പിതാവായ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നു. അതെന്തായിരുന്നു ആ ഫുഡ്? വൃക്ഷം കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് പോലെ വൃക്ഷം ഇതാ മരണത്തെ, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ ജീവനെ റിലീസ് ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന കുഞ്ഞാണ്. പാപനിമിത്തമാണ് മരണം വന്നത്. ഇതാ പാപത്തിന്റെ കാരണം, ആ മരണത്തിന്റെ കാരണമായ പാപത്തെ, ആ മരണത്തെ തന്നിലേക്ക് ഏറ്റെടുത്ത് താൻ ആ കാൽവരിയിൽ ജീവനെ റിലീസ് ചെയ്തു. നമ്മളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഞാൻ വന്നത് ജീവനെ തരുവാനും അത് സമൃദ്ധിയായി തരുവാനും. മക്കളെ ഇതുവരെ അറിവായി മാത്രം അവസാനിക്കരുത്. ദൈവം മക്കൾക്ക് തരുന്ന വെളിപ്പാടാണിത്. ഈ വെളിപ്പാടിന്റെ പ്രത്യേകത എനിക്ക് മുമ്പ് സംസാരിച്ച ദേവദാസൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ, വചനത്തിലുള്ള പർട്ടിക്കുലർ ഭാഗം യേശു ക്രിസ്തു ആരാണെന്ന് ബൈബിൾ എന്ത് പറയുന്നു അത് നാം മനസ്സിലാക്കി സംസാരിക്കണം. പിതാവായ ദൈവം പത്രോസിന് കൊടുത്ത വെളിപ്പാടാണ് യേശു പറയുന്നു, ഞാൻ ആരാണ് എന്ന് ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു. ചിലര് പ്രവാചകന്മാരെന്ന് പറയുന്നു, ചിലര് ഏലിയാവെന്ന്, ജെറമി അങ്ങനെ പലരും ശ്രാവകൻ അങ്ങനെ ഒക്കെ പറയുന്നു. പക്ഷേ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പത്രോസിന് പിതാവ് കൊടുത്ത വെളിപ്പാട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകും. കർത്താവ് ഉടനെ പറഞ്ഞു, ജഡരക്തങ്ങളല്ല, ചാക്കോ പാസ്റ്ററും തൊമ്മൻ പാസ്റ്ററും വചനമാസികകളും ഇതൊന്നും അല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഭൂമിയിലെ ഒരു ബൈബിൾ ക്ലാസ്സും അല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്നത്. ഇനി കേട്ടോ അടുത്ത സംഭവം, ഇനി കേട്ടോ അടുത്ത സംഭവം. നാലാം തലമണിയാൻ പോകുന്നത്, ഈ പാറമേൽ, ഈ വചനത്തിന്റെ മേൽ, ഞാനാണ് മിശിഹ എന്നുള്ള ഈ വചനത്തിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അവരെ ജയിക്കത്തില്ല. ഇനി ജയത്തിലെ തുടക്കം നാലാം നിലയിലെ തുടക്കം. ഇനി തുടക്കം നാലാം നിലയില. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ കേൾക്കണം. ഇനി തുടക്കം നാലാം നിലയില. പാതാള ഗോപുരങ്ങൾ അവരെ ജയിക്കത്തില്ല. എന്റെ മോനെ, മോളെ, നിനക്ക് ജയകരമായ ജീവിതം വേണോ? നിന്നെ പരാജയപ്പെടുത്തുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചുറ്റുപാടുള്ള നാടുകൾ നിനക്ക് ജയകരമായ ജീവിതം, ക്രിസ്തീയ ജീവിതം, തേജസ്സിന്റെ തേജസ്സിലേക്കുള്ള ജീവിതം വേണോ? പത്രോസിന് കിട്ടിയതുപോലെ പാറ കിട്ടുന്നവരായിരിക്കണം, ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടുന്നവനായിരിക്കണം, ദൈവത്തിന് ജനിക്കുന്നത് കിട്ടുന്നതായിരിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന് ജനിക്കുന്നതല്ല ലോകത്തെ ജയിക്കുന്നു. ലോകം നിന്നെ പരാജയപ്പെടുത്താൻ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന് ജനിച്ചത് കയ്യിലുണ്ടോ? ദൈവത്തിന് ജനിക്കുന്ന കയ്യിൽ വേണം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരും ആ ഒരു തലത്തിലേക്ക് ഒരുക്കി എടുക്കാനാണ് നിങ്ങളുടെ അപ്പന്റെ ആഗ്രഹം. ആ ഒരു തലത്തിലേക്ക് കയറണം. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ സന്ദേശത്തിൽ കർത്താവ് നമുക്ക് എല്ലാവരും വീണ്ടും ഓർപ്പിച്ചു, മക്കളെ, ഇങ്ങനെയോ ഇന്റർനെറ്റ് സംവിധാനം നമ്മുടെ ജീവിതത്തിൽ നിത്യം നിലനിൽക്കുകയില്ല. നമ്മൾ ഹെവൻലി നെറ്റിലേക്ക് മാറിക്കോളണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അളവിലേക്ക് മാറിക്കോളണം, അല്ലെങ്കിൽ നിലനിൽക്കുകയില്ല. ഒരപ്പൻ മക്കളോട് പറഞ്ഞു പറഞ്ഞു ചെയ്യുന്നത് പോലെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാ. മക്കൾ അനുസരിക്കാതെ വരുമ്പോ അപ്പന് സങ്കടമാ, അപ്പന് സങ്കടമാ. പക്ഷെ അപ്പൻ ആരുടെയും വ്യക്തിപരമായ ജീവിതത്തെ ഇടപെടത്തില്ല. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇവൻ ധൂർത്തപുത്രം പോലെ അവൻ അങ്ങനെ ആയിരുന്നില്ല. അവന്റെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടം വന്നപ്പോ അപ്പൻ ഒന്ന് സമ്മതിച്ചു കൊടുത്തു. നീ പോയിട്ട് അനുഭവിച്ച് നിന്റെ ജീവിതത്തിലൂടെ പാഠം പഠിച്ച് നീ മടങ്ങി വരും. അല്ലാതെ പലതും നമ്മൾ പഠിക്കത്തില്ല. ചിലത് അനുസരണക്കേടുകളൊക്കെ നമ്മൾ വീണ് തന്നെ പഠിക്കണം, വീണ് തന്നെ പഠിക്കണം. ഞാൻ എന്റെ ജീവിതത്തില് ഇതാ ഞാൻ എന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എനിക്ക് എറണാകുളത്ത് ഒരു കട ഇടണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഞാൻ പല കടകളും പോയി നോക്കി, കടകളൊക്കെ പോയി നോക്കിയിട്ട് അവരാ കടക്കെല്ലാം മിത്രം പകുതി കൊടുക്കണമെന്ന് പറഞ്ഞു. പകുതി കൊടുക്കാൻ എന്റെ അപ്പന്റെ അമ്മയുടെ എല്ലാം പകുതി കൊടുക്കാൻ വല്ലതുണ്ട്. ഇതാ ടെക്നോളജി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കത് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പകുതി കൊടുക്കാനുള്ള യാതൊരു കാര്യവും എന്റെ കയ്യിലില്ല. ഞാന് പലയിടത്തും നേരെ കൈ നീട്ടി, പലയിടത്തും പോയി കൈ നീട്ടി, ആരും ഒന്നും സഹായിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ആ സമയത്ത് ഞാന് ഇതാ പണത്തിന്റെ വില എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കി. ആരും സഹായിച്ചില്ല. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് എന്നെ സൃഷ്ടിച്ച സ്വർഗീയ പിതാവ് ഉണ്ടായിരുന്നു. ആ സ്വർഗീയ പിതാവ് തന്റെ വഴികൾ എന്റെ ജീവിതത്തിൽ ഒരുക്കി. ഈ ഒരു ചെറു വിരൽ പോലും അനക്കാതെ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തെ ചലിപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതേ രീതിയിൽ നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ വഴികളോ മാർഗങ്ങളോ നമ്മൾ അറിയുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായതൊന്നും ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ സ്വയത്തിലേക്ക് ഓടുകയാണ്. ഇവിടെ നാം കാണുന്ന ദൈവം പറയാം, നമ്മുടെ പുതിയ മുഖത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി. ഇസ് എ ന്യൂ ക്രീച്ചർ, എ ന്യൂ സ്പീഷ്യസ്, ഒരു പുതിയ ജീവിയാണ്. അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ജീവി. അതൊക്കെ അപ്പനോട് പറയുന്ന ഒരു വേർഡാണ് അവിടെ പറയുന്നത്. ഇതാ ആ വേർഡ്, അവിടെ പറയുന്ന വേർഡ് ആ പർട്ടിക്കുലർ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതാ The old things are passed away എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബിഹോൾഡ്. ഇതാ നിങ്ങൾക്ക് ഞാൻ ആ വചനം മാർക്ക് ചെയ്ത് തരാം. ഇതാ ശ്രദ്ധിച്ച്, ബിഹോൾഡ്. എന്താ ഈ ബിഹോൾഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കൂ, നോക്കൂ, നോക്കൂ എന്ന ബിഹോൾഡിന്റെ അർത്ഥം. എന്തിലേക്ക് നോക്കാനാ അപ്പ ഈ പറയണേ? മക്കളെ, ഞാൻ ഒരുക്കിയിരിക്കുന്ന കണ്ടോ, സ്പിരിച്വൽ ഫോട്ടോ സിന്തസിസിലൂടെ എന്റെ മകനായ ഏകജാതനായ യേശുവിനെ യാഗമാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണം കണ്ടോ? ബിഹോൾഡ്, നോക്കൂ, നോക്കൂ, നിങ്ങളുടെ പുതിയ മുഖത്തിലേക്ക് നോക്കൂ, നിങ്ങളുടെ പുതിയ മുഖം. ഇതാ, നിങ്ങൾ ദൈവപുത്രന്മാരാണ്. നിങ്ങളുടെ പുതിയ മുഖം എന്റെ മുഖമാണ്. അപ്പം പറയാണ്, അത് എന്റെ മുഖമാണ്. നിങ്ങൾ എന്റെ മക്കളാണ്, എന്റെ പുത്രന്മാരാണ്. നിങ്ങളുടെ പുതിയ മുഖം എന്റെ മുഖമാണ്. അതിൽ നിങ്ങൾ പൂർണ്ണരാണ്, അതിൽ നിങ്ങൾ സമ്പൂർണരാണ്. ഞാൻ നിങ്ങളോട് ഒന്നും ചെയ്യണ്ട, ഞാൻ എല്ലാം ഒരുക്കി. ദൈവത്തിന്റെ പ്രത്യേകത അങ്ങനെയാട്ടോ. ഏതിനില്, ആദം വന്നിട്ട് ആദം കുഴിയെടുത്ത് തെങ്ങും തൈ വെച്ചില്ല, ആദം കുഴിയെടുത്ത് ഇതാ മാവും തൈ വെച്ചില്ല, ആദം കുഴിയെടുത്ത് ഇതാ ആപ്പിളിന്റെ മരം വെച്ചില്ല. എല്ലാം അപ്പൻ ഒരുക്കി. അപ്പൻ ഒരുക്കിയത്, അപ്പൻ പറയാ, കം ഓൺ, എൻജോയ് മൈ സൺ. ഹല്ലേലൂയ. ഇവിടെയും ദൈവം പറയാ, ഞാൻ എല്ലാം ഒരുക്കി കഴിഞ്ഞു. സോറി, ഞാൻ എല്ലാം ഒരുക്കി കഴിഞ്ഞു. കം ഓൺ, ബിഹോൾഡ്, നീ നോക്കൂ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നോക്കണ്ടേ, നമുക്ക് നോക്കണ്ടേ? നമ്മുടെ വിഷയം നമ്മളിലേക്ക് നോക്കാത്തതാണ്. നോക്കിയാലേ സ്വന്തമാക്കാൻ പറ്റൂ, നോക്കിയാലേ സ്വന്തമാക്കാൻ പറ്റൂ. ഹല്ലേലൂയ. നോക്കാത്തതിന്റെ കാരണം, അതിന്റെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിള് പഴയ നിയമത്തിൽ കിടക്കുന്നുണ്ട്. അതായത് ലോത്തും അബ്രഹാം കൂടി ഒരുമിച്ചാ, ലോത്തും അബ്രഹാം കൂടി ഒരുമിച്ചാ. ഈ ഒരുമിച്ചുള്ള യാത്രയില് ലോത്ത് എന്ന് പറയുന്നത് കാഴ്ചയായി ജീവിക്കുന്നവനെ കാണിക്കും, അബ്രഹാം എന്ന് പറയുന്നത് ദൈവത്താൽ ജീവിക്കുന്നവനെ കാണും. ഒരാൾ ദൈവത്തിന്റെ സുഹൃത്താണ്, ഒരാള് ഈ ലോകത്തിന്റെ കാഴ്ച ജീവിക്കുന്നതാണ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പോവുക. ഈ ഒരുമിച്ച് പോകുന്ന സമയത്തൊന്നും ദൈവം അബ്രഹത്തോട് നോക്കാൻ പറയുന്നു, ദൈവം അബ്രഹത്തോട് നോക്കാൻ പറയും. ദൈവം നോക്കാൻ പറയാതെ നമ്മൾ നോക്കിയ ഒന്നും കാണത്തില്ല. ശ്രദ്ധിച്ചേ, ദൈവം നോക്കാൻ പറയാ, നമ്മൾ നോക്കിയതൊന്നും കാണത്തില്ല. ഇന്ന് നമ്മൾ ഭയങ്കര നോട്ടമാണ് പലരും അല്ലെ, എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിലൊന്നും കാണാത്തതിന്റെ കാരണം, ദൈവം നോക്കാൻ പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണും. ദൈവം എപ്പോഴാ നോക്കാൻ പറയുന്നേ? ദൈവം നോക്കാൻ പറയുന്ന ലോകത്ത് വിട്ടുപോയാലേ നോക്കാൻ പറയൂ. കാഴ്ചയാൽ ജീവിക്കുന്ന സിസ്റ്റം, ലോകസ്നേഹം വിട്ടുപോയാൽ മാത്രമേ ദൈവം നോക്കാൻ പറയൂ. ഞാൻ ചിന്തിക്കുന്നു 13-ാം അധ്യായമോ 14-ാം അധ്യായമോ ആണ് ഞാൻ അങ്ങെടുത്ത് വരാം. എല്ലാം 13:14
ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക.
അപ്പൊ ഇത്രയും നാളും ഈ ഒരു നോക്കാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴാ നോക്കാൻ പറഞ്ഞേ? ലോത്ത് അബ്രഹത്തെ വിട്ടുപിരിഞ്ഞ ശേഷം, ആ ഒരു ഒറ്റ വേടി തന്നെയാ ശേഷം. ശേഷം, അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മൾ നോക്കാൻ പറയുന്നത് ശേഷം. എന്തിന് ശേഷം? കാഴ്ചയാൽ ജീവിക്കുന്ന ആ പദ്ധതിയെ വിട്ടുമാറണം. അതിനുശേഷം ദൈവം പറയാ, നീ നോക്ക്, ഈ വാക്ക് തന്നെയാണ് ഡിഫോൾട്ട്. നീ നോക്ക്, നീ നോക്ക്. അങ്ങനെ നോക്കിയപ്പോൾ സംഭവം കാഴ്ച വേറെയായി. അങ്ങനെ ഒരു ഒറ്റ നോട്ടം നോക്കിയപ്പോ നമ്മൾ നോക്കി എത്ര ദൂരം കാണാൻ പറ്റും? നമുക്ക് കുറച്ച് ദൂരം കാണാൻ പറ്റുള്ളൂ അല്ലെ, അതിനുശേഷം കാണില്ല. പക്ഷെ അബ്രഹാം നോക്കി, അബ്രഹാം നോക്കി തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കാൻ പറ്റും. നോക്കിക്കഴിഞ്ഞപ്പോ അബ്രഹാം എന്നിട്ട് പറയാം, നീ കാണുന്നതെല്ലാം നിനക്ക് എന്നെ അവകാശമായി തരും. ആഹാ, അപ്പോ അവകാശമാണെങ്കിലും എന്തു വേണം? കാണണം, കാണണം. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞേ, നമ്മൾ എന്ത് കാണുന്നുവോ അതാണ് നമ്മൾ അവകാശമാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ നീ കാണുന്നത് നിനക്ക് അവകാശമായി ഞാൻ തരും. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സ്വന്തയ്ക്ക് ശാശ്വതമായി തരും. അപ്പോ അബ്രഹാം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാനും കിലോമീറ്റർ അകലെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അബ്രഹാം നോക്കിയപ്പോ അബ്രഹാം കണ്ടത് ലോകം മുഴുവൻ തന്നെ. ദൈവം പറഞ്ഞിട്ട് നോക്കിയാൽ അങ്ങനെ ഇരിക്കും, ലോകം മുഴുവൻ ഒറ്റയടിക്കാൻ കാണുകയാണ്. ശരി, ഈ ഒരു നമ്മൾ ഇതിനുമുമ്പ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ പഠിച്ചപ്പോ അവിശ്വാസിയായ തോമാസിനോട് കർത്താവ് നോക്കാൻ പറഞ്ഞു. ഓർമ്മ കിട്ടാ, അവിശ്വാസിയായ തോമാസിനോട് കർത്താവ് നോക്കാൻ പറഞ്ഞപ്പോ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ് പുള്ളി കണ്ടത്. ആത്മലോകവും ഭൗതിക ലോകവും ഒരുമിച്ച് കാണുകയാണ്. ഭൗതിക ലോകത്തെ ശരീരത്തിലെ ക്രിസ്തു, അതായത് രൂപാന്തരപ്പെട്ട ശരീരത്തിലെ ക്രിസ്തുവിനെ കാണുക. ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ ആത്മലോകത്തിൽ കാണുന്നത് ക്രിസ്തുവിൽ വസിക്കുന്ന പിതാവായ ദൈവത്തെ കാണുക. രണ്ടൊരു ഒറ്റ കാഴ്ചയില കാണും. ഇതുവരെ എന്താ കാണാത്ത ഒരു കാഴ്ച. അപ്പൊ സംഭവം മാറും. നോക്കൂ എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടാണ് നാം നോക്കുന്നത്. സംഭവം മാറും. പത്രോസിനോട് പറയാ വരിക എന്ന് ആ തോണിയിൽ നിൽക്കുന്ന പത്രോസിനോട് പറയാണ്. പത്രോസ് ഉടനെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതാ വെള്ളത്തിന്റെ നിയമങ്ങളൊക്കെ മാറി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതല്ല അവിടെ ആ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ ദൈവരായത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ സ്റ്റില്ലായി. ഉടനെ ഇതാ പത്രോസ് വെള്ളത്തിന് മുന്നിൽ നടക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? കാഴ്ച മാറും. ഉടനെ കാഴ്ച ജീവിച്ച ലോത്ത് ടൈപ്പ് ജീവിതത്തിലേക്ക് ഒന്ന കാര്യം പോയി. പത്രോസ് ലോത്ത് ടൈപ്പ് ജീവിതത്തിലേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തു. പെട്ടെന്ന് കാഴ്ച ജീവിച്ചു ചുറ്റു നോക്കിയോ, അയ്യോ ലോത്ത്. ലോത്ത് വന്നതോടുകൂടെ ആൾ താഴ്ത്തി. അവിടെ ലോത്ത് വരരുത്. കാഴ്ച ജീവിക്കുന്ന ഇഷ്ടം വരരുത്, വിശ്വാസം ജീവിച്ചോളാം. എന്റെ പപ്പ എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അപ്പനുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിശ്വാസമായി മാറുന്നു. I am not alone. My heavenly father is with me. Hallelujah. എപ്പോഴും അപ്പ 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 എന്ന് പറഞ്ഞ് നമ്മൾ അപ്പനെ ഏഴ് നേരവും ചെവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൻ എന്ത് സന്തോഷന്നറിയ. Hallelujah. റായിച്ചാനി പലപ്പോഴും കാണുന്ന റായിച്ചുണ്ട്. അതാണ് നമ്മുടെ ജോവാഷിന്റെ മോള്. എപ്പോഴും ചൂച്ചി എവിടെ ഇവിടെ കയറി, ഇതിവിടെ പോയി, ഇത് ഇവിടെ ഇറങ്ങി വന്ന, അതിവിടെ വന്ന. അപ്പൊ ഇത് ഈ അപ്പനും അമ്മയ്ക്കും അതൊക്കെ എന്ത് സന്തോഷമാണെന്ന് അറിയാം. ഹല്ലേലൂയ. നമ്മളും നമ്മുടെ അപ്പന്റെ അടുക്ക് ഇതേപോലെ തന്നെ ആയിരിക്കണം, ഇതേപോലെ തന്നെ ആയിരിക്കണം. പക്ഷെ നമ്മൾ വലിയ ആളുകളായൊന്നും പറ്റത്തില്ല. പക്ഷേ ബ്രദറെ അങ്ങനെയൊന്നും ആരും കഥ പറഞ്ഞു നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരാനാ പറഞ്ഞത്. നമുക്ക് ശിശുക്കളെ പോലെ നമ്മുടെ അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ. എനിക്കെന്നെ അപ്പനെ കുറിച്ച് പറയുമ്പോ ആയിരം നാം. Hallelujah. Oh my God, I love you, Daddy. I love you. Appa, I love you. But സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ അനുഭവിച്ചതേ ഉള്ളൂ. ഇതാ പ്രായത്തിൽ നിങ്ങൾ എന്നെക്കാളും മൂത്തവരായിരിക്കും. പക്ഷെ അനിയന്മാരോട് എന്നുള്ള രീതി ഞാൻ നിങ്ങളോട് പറയട്ടെ, വന്നാട്ടെ അപ്പന്റെ അടുക്കിലേക്ക്. എത്ര നല്ല പിതാവാ നമുക്കുള്ളത്. അല്ലെ, നമ്മൾ അറിവില്ലാത്ത കാലത്ത് ഇതാ രോഗം മാറും, ക്ഷീണം മാറും, ആരാധന ഇങ്കൽ എന്ന് പറഞ്ഞ അപ്പന്റെ പോക്കറ്റ് മാത്രം അന്വേഷിച്ചാണ്. എന്നാൽ ഈ അറിഞ്ഞ കാലത്ത് ഇനി അതൊന്നും അല്ല നമ്മൾ അന്വേഷിക്കേണ്ട. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആണല്ലേ. നമ്മൾ അപ്പനോട് ചേർന്ന് ജീവിക്കാൻ എത്തിക്കൊടുക്കുന്നത്. അത് അപ്പൻ ഒരുക്കി കാത്തിരിക്കുക, ഒരുക്കി കാത്തിരിക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഓടുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ശാശ്വതമായി. അബ്രഹാം ലോകം മുഴുവൻ കണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു. അബ്രഹാമത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോക അവകാശിയാകും. കാരണം നീ കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരും എന്നല്ലേ പറഞ്ഞേ. ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം. ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്. റോമാ 4:13 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലർ ചോദിക്കും അബ്രഹാം ലോകം മുഴുവൻ കണ്ടെന്നുള്ള എന്താ തെളിവ്? ദൈവം പറഞ്ഞു നീ കാണുന്ന ദേശം ഒക്കെ ഞാൻ നിനക്ക് തരും. അപ്പോ ഞാൻ നിനക്ക് കാണുന്ന ദേശം മുഴുവൻ തരും. അപ്പോ എത്ര ദേശം കിട്ടി അത് മുഴുവൻ അവകാശമായിട്ട് കിട്ടും അല്ലെ? എത്ര ദേശം കണ്ടു അത് മുഴുവൻ അവകാശമായിട്ട് കിട്ടും. വായിച്ചു, എത്ര ദേശം അബ്രഹാം കണ്ടു എന്ന് റോമാ 4:13 കൊടുത്തിട്ടുണ്ട്. വായിച്ചു,
ലോക അവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായ പ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്.
അപ്പൊ എന്തോരം കൊടുക്കുന്ന പറഞ്ഞ്, എന്തോരം കൊടുക്കുന്ന പറഞ്ഞ്, ഇന്ത്യ എന്ന ദേശത്തെ കേരളം എന്ന സ്ഥലം മാത്രം അങ്ങനെയാണോ? അല്ല, അമ്മസപ്പെട്ടതുമേലെ ചെറിയൊരു ഭാഗം അത് മാത്രം അല്ല. കാണുന്ന ദേശം മുഴുവൻ കൊടുക്കുന്ന പറഞ്ഞ്, അപ്പോ എത്ര ദേശം കണ്ടോ അത്രേ കൊടുക്കുള്ളൂ. അപ്പൊ ഇവർ ഈ വചനം നോക്കിയിട്ട് അബ്രഹാം എന്തോരം ദേശം കണ്ടു എന്ന് നിങ്ങൾക്ക് പറയാം. അവിടെ ഒന്നുകൂടി വായിച്ചേ, ഇവര് ഒരു ഉത്തരം പറയട്ടെ. എന്തോരം ദേശം അബ്രഹാം കണ്ടു. ഒന്നുകൂടി വായിച്ചേ.
ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം.
ഇനി പറ എത്ര എന്തോരം ദേശം അബ്രഹാം കണ്ടു. ലോകം മുഴുവൻ അബ്രഹാം കണ്ടു. ദൈവം നമ്മളോട് കാണാൻ പറഞ്ഞ നമുക്ക് കാണാൻ പറ്റാത്തതിനെയും ദൈവം നമുക്ക് കാണിച്ചു തരും. കാരണം ഇതൊക്കെ നമുക്ക് തരണം. ദൈവത്തിനാണ് ആഗ്രഹമെന്നേ, ദൈവത്തിനാണ് ആഗ്രഹം. നമുക്ക് കാണാൻ പറ്റാത്തതിനും ദൈവം കാണിച്ചു തരും. അവിശ്വാസിയ തോമസിനോട് നീ നോക്ക്, നീ എന്നെ സ്പർശിക്കെന്ന് പറഞ്ഞപ്പോ ആ അവിശ്വാസിയായ തോമസിന് മനുഷ്യനെ കാണാൻ പറ്റാത്ത മുഴുവൻ ദൈവം കാണിച്ചു കൊടുക്കാന്ന്. ഹല്ലേലൂയ, എത്ര നല്ല അപ്പനല്ലേ, എത്ര നല്ല അപ്പനല്ലേ. ഹല്ലേലൂയ. ഞാന് പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മ ചെയ്തൊരു കാര്യം, അത് അപ്പന്റെ ഒരു നിഴലാണ്. അപ്പന് നമുക്ക് അപ്പനും അമ്മയും ആയിട്ട് ഒറ്റ പിതാവിനേ ഉള്ളൂ. ഞാന് പഠനം കഴിഞ്ഞു വന്നപ്പോ കർത്താവ് ടെക്നിക്കൽ തിങ്സിന് എനിക്ക് പ്രത്യേകമായി ഗിഫ്റ്റ് തന്നിട്ടുള്ള ആ ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ആഗ്രഹം. അത് കഴിഞ്ഞു വന്നപ്പോ ഒരു ട്രാൻസ്ഫോമർ വൈൻഡിങ് യൂണിറ്റ്, ഒരു മെഷീൻ ഒക്കെ വാങ്ങിച്ച് ട്രാൻസ്ഫോമറൊക്കെ കൃപയാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അതിൽ ഉണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇൻവെർട്ടർ നമുക്ക് നാട്ടിലൊക്കെ അറിയാമല്ലോ, പവർ പോകുമ്പോ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ. ഞാൻ ചിന്തിക്കുന്നു 29-30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇൻവെർട്ടർ അന്ന് ഞങ്ങള് രക്ഷാ അനുഭവത്തിലേക്ക് വന്ന ധ്യാന കേന്ദ്രത്തിന് ഇൻവെർട്ടർ വേണമെന്ന്. ഞാൻ ഇൻവെർട്ടർ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോ അത് ഇൻവെർട്ടർ ഒക്കെ പുതിയതാ, കറണ്ട് പോകുമ്പോ കറണ്ട് വർക്ക് ചെയ്യൂ എന്നൊക്കെ നാച്ചുറൽ ഭാഷയിൽ അവർ പറഞ്ഞു. ആ വർക്ക് അന്ന് ഞങ്ങൾക്ക് വരണം വേണം. അവിടുത്തെ അച്ഛൻ പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് വരണം. ആ അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, എന്റെ അമ്മ ചെയ്ത പണി എന്നാന്നറിയാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോ ഇതാ ആ അച്ഛൻ എനിക്ക് ഞാൻ ചോദിച്ച പൈസ എനിക്ക് സന്തോഷമായി. ആദ്യമായിട്ട് ഉണ്ടാക്കിയ പൈസ കിട്ടി. പക്ഷെ എന്റെ അമ്മ ചെയ്ത പരിപാടി, അമ്മ പുറവാതിലൂടെ ഈ പൈസ അച്ഛനുണ്ട കൊടുത്തു. ശ്രദ്ധിച്ചേ, എനിക്ക് തരേണ്ട പൈസ അമ്മ ഉണ്ട് അച്ഛനുണ്ട കൊടുത്തിട്ട് അച്ഛൻ അത് എനിക്ക് തന്നു. അപ്പൊ അമ്മയുടെ ആഗ്രഹം എന്താ? ആ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് മോന്റെ മനസ്സ് വിഷമിക്കരുത്, ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊടുത്തൊന്നും കിട്ടിയില്ല. പക്ഷേ ആ കൊടുത്തതിന്റെ മുഴുവൻ ബെനിഫിറ്റും എന്റെ മോന് കിട്ടും. ഇതൊരു കൊച്ചു മനസ്സാ, ഇതിനേക്കാളും വിശാലമായ മനസ്സാ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ തന്നെ. അബ്രഹത്തോടെ കാണാൻ പറഞ്ഞ അബ്രഹം നോക്കി അത്തോരം കാണും. ഒരു 10-15 kilometers ഒക്കെ കാണാം, അതിനുശേഷം നമുക്കൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം കാഴ്ച അങ്ങ് വികസിപ്പിച്ചിട്ട് ലോകം മുഴുവൻ കാണാനുള്ള കൃപ എന്നത് എന്തിനാന്നറിയാമോ? എന്റെ മോന് ലോകം മുഴുവൻ അവകാശം. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് അപ്പൻ? എങ്ങനെയുണ്ട് അപ്പൻ? ഗ്ലോറി എങ്ങനെയുണ്ട്? നമുക്ക് അപ്പന്റെ അടുക്കലേക്ക് പോകണ്ടേ? അപ്പന്റെ അടുക്കലേക്ക് പോകണ്ടേ? ക്രിസ്തു അതിനുവേണ്ടിയാ ക്രിസ്തുവിനെ അയച്ചേ. അതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞ കം ഓൺ ഫോളോ മീ, അല്ലാതെ ആരാധിക്കും ആരാധിക്കുന്നല്ലേ പറഞ്ഞേ. ഫോളോ മീ, ആ ഫോളോ തന്നെ ഒരു ആരാധനയാ. എന്നിട്ട് എങ്ങോട്ട് പോവാന്? ഈ അപ്പന്റെ അടുക്കലേക്ക് പോവാന്. ഇതുകൊണ്ടാണ് ദൂർത്തപുത്രന്റെ കഥയൊക്കെ ലുക്കസ് വിശേഷത്തില് ദൈവത്തിന്റെ വചനത്തിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്താണ് അപ്പൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി അപ്പന്റെ അടുക്കലേക്ക് പോകണം. ഇറ്റ്സ് എ ജേണി, ഇതൊരു യാത്രയാ, ഇതൊരു യാത്രയാ. അപ്പൊ നമ്മുടെ പുതിയ മുഖം ഒന്ന് കണ്ടേ, നമ്മുടെ പുതിയ മുഖം. ഹല്ലേലൂയ, നമ്മൾ പുതിയ സൃഷ്ടികളാണ്. ന്യൂ സ്പീഷ്യസ്, a peculiar creation. Hallelujah. അപ്പൊ ഇനി അതിന്റെ പഴയ സിസ്റ്റം ഉപയോഗിച്ച് നടക്കുവോ? നടക്കില്ല. ഇതുകൊണ്ടാണ് പലരും പരാജയപ്പെട്ട് താഴെ വീഴുന്നത്. എന്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ യാത്രയില് നമ്മുടെ രണ്ടാമത്തെ പുസ്തകത്തിലാണ് തോന്നുന്നു എന്റെ വീഴ്ചയുടെ കഥകൾ എഴുതി വെച്ചേക്കുന്നത്. ജയിക്കാൻ ആ വീട് ജനിച്ചു വന്ന പുസ്തകം, അതിന്റെ വീഴ്ചയുടെ കഥകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ അറിയുന്നില്ല, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം ദൈവം തന്നിട്ടുണ്ടോ. ഞാൻ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്, ന്യൂ സ്പീഷ്യസ് ആണെന്നൊന്നും അറിയുന്നില്ല. ഞാൻ ന്യായപ്രമാണത്തിന്റെ തത്വങ്ങൾ എടുത്തതാണ് കൊണ്ടുപോയി പഴയതിനെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. അതവിടെ വർക്ക് ചെയ്യുന്നില്ല, അതവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് മർക്കോസ് 2:22 ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് പറയുന്നത്, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞു കൊണ്ട് നീ പഴയ തിരുത്തിയിലൊന്നും വെക്കരുത്, കാരണം പഴയത് കഴിഞ്ഞു പോയി. ഇതാ ഞാൻ സകലത് പുതിയതാക്കിയിരിക്കുന്നു. അപ്പൊ പുതിയതായതിന് പുതിയ വീഞ്ഞ്, ദൈവരാജ്യത്തിന്റെ മൊഴികൾ, പഴയതിനെ പഴയത്, ന്യായ പ്രമാണം. അപ്പോ നീ ഞാൻ തന്നെ പുതിയ വീഞ്ഞു കൊണ്ട് അതിന് വെക്കരുത്. അവിടെ കപടം, അതായത് ശരിമോക വഷളായിപ്പോയ മനുഷ്യനും ആ മനുഷ്യനെ പുറത്തിറക്കാതിരിക്കുന്ന ന്യായപ്രമാണവും, എന്നാൽ മറ്റു മനുഷ്യർ ആ മനുഷ്യനെ ആ മനുഷ്യന്റെ മുകളിൽ ഒരു കപട മുഖം ഇട്ട് നല്ലവരെന്ന് തെളിയിക്കുന്ന രംഗമൊക്കെ അവിടെ കിടക്കണേ. ഇതാ പഴയതൊക്കെ കഴിഞ്ഞു പോയി, ഞാൻ ഇതാ പുതിയതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ് ദൈവരാജ്യത്തിന്റെ മൊഴിയൊക്കെ പോയി പഴയതിൽ കൊണ്ട് ഫിറ്റ് ചെയ്യരുത്, ഒഴിച്ചു വെക്കരുത്. അത് ഒഴിച്ചാൽ വീഞ്ഞും പോകും, നിന്റെ തുരുത്തിയും നീയും പോകും. ഹല്ലേലൂയ. എടുത്തിങ്ങനെ വായിച്ചോ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അവസാനം.
ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല, വെച്ചാൽ പുതിയ വീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്.
ഹല്ലേലൂയ. മനസ്സിലായോ? ഈ ഒരു പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ വീഞ്ഞ്, യേശുക്രിസ്തു തരുന്ന വചനം പുതിയ വീഞ്ഞ്. ആർക്കു വേണ്ടിയാ? പുതിയ സൃഷ്ടിക്ക് വേണ്ടിയാ. യേശുക്രിസ്തു എന്ന വചനം എന്താ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. പുതിയ വീഞ്ഞ് ആർക്കു വേണ്ടിയാ? പുതിയ സൃഷ്ടിക്ക് വേണ്ടിയാ. പുതിയ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ വീഞ്ഞ് കൊണ്ടുപോയി പഴയ സൃഷ്ടിക്ക് കൊടുക്കാൻ ശ്രമിച്ച പഴയ സൃഷ്ടി അത് കക്കിക്കളയത്തേ ഉള്ളൂ. ഇറക്കി ഇറക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും, പക്ഷേ കക്കിക്കളയത്തേ ഉള്ളൂ. അടുത്ത ആഴ്ച ചോദിച്ചാൽ അതിനെ കുറിച്ച് യാതൊരു ബോധവും വിവരവും ഉണ്ടാകും, കക്കിക്കളയത്തേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്ര വെക്കുന്നത് അത് പുതിയ സ്പീഷ്യസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു, ഇഫ് എനിവൺ ബി ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രീച്ചർ. പുതിയ ജീവിയാണ്, പുതിയ ജീവിക്ക് വേണ്ടിയാണ് പുതിയ വീഞ്ഞ്. അത് പഴയതിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല, സംഭവം വേറെയാണ്. രണ്ടും രണ്ടാണ്, ഒന്ന് ആദത്തിൽ നിന്ന് വന്നത് ഭൂമിയിൽ നിന്ന് വന്നത്, മറ്റൊന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർഗീയ, രണ്ട് വേറെ വേറെ. നമ്മുടെ പുതിയ മുഖം എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയുടെ മുഖമാണ്, ദൈവപുത്രന്റെ മുഖമാണ്. ആ ഫലത്തിലാണ് നാം നിൽക്കേണ്ടത്. അവിടെ നാം മനസ്സിലാക്കുമ്പോൾ ആ ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്, പരിപൂർണരാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ മനസ്സില്ല. ചിലര് അത് പറയുന്നുണ്ട്, പക്ഷേ അവര് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് യാത്ര പോകാൻ അവർക്ക് മനസ്സൊന്നുമില്ല. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിൾ പറയുന്നു, നാം പറയുന്നത് എത്രയോ നല്ലതാ, പക്ഷെ അതിലേക്ക് നാം എത്തിച്ച്, അതിലേക്ക് നാം എത്തിച്ച്, ഇറ്റ്സ് എ ജേണി. പിൻപിലുള്ളതിനെ, പഴയതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ഉള്ള ഒരു യാത്ര. ഹല്ലേലൂയ. അപ്പൊ ഈ യാത്ര കാലുകൊണ്ടല്ല നടക്കേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ടാണ്, നമ്മുടെ ഉള്ളുകൊണ്ടാണ് നടക്കേണ്ടത്. ഒന്നിനെ ഉപേക്ഷിച്ച് ചതിമോഹങ്ങളെ വഷളായിപ്പോയ പഴയ മനുഷ്യൻ ആ ഹൃദയത്തെ ഉപേക്ഷിച്ച് പുതിയ ഹൃദയത്തെ, ദൈവാരൂപ സൃഷ്ടിക്കപ്പെട്ട പുതിയ ഹൃദയത്തെ നാം നമ്മുടെ ദേഹിയിലേക്ക് ഏറ്റെടുക്കും. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ദൈവം നമ്മൾ സംസാരിച്ചു എന്ന് ചിന്തിക്കുന്നു. വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, പുതിയതിൽ നിലകൊള്ളുക. ഓരോ നിമിഷവും നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ജീവൻ പ്രസരിക്കും, ജീവൻ പ്രസരിക്കും, ജീവൻ പ്രസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചില ദൈവദാസമാരുടെ വചനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ, കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതിലൂടെ ജീവൻ പ്രസരിക്കുന്നത് കാണാം. മറ്റു ചിലത് അങ്ങനെയല്ല, ഓൺലി ഇൻഫർമേഷൻ, ഓൺലി ഇൻഫർമേഷൻ. ചിലത് അങ്ങനെയല്ല, ഓൺലി ഇമോഷൻ, ഓൺലി ഇമോഷൻ. ഹല്ലേലൂയ. ഈ വാക്കുകൾ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ജീവൻ തരും. ആ ജീവൻ അത് സമൃദ്ധിയിലേക്ക് മാറുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം, നമ്മുടെ പുതിയ മുഖത്തിലേക്ക് നമുക്ക് തിരിയാം. ഇനി പഴയ മുഖമല്ല, ചതിമോഹങ്ങളെ വഷളായി എല്ലാ കണ്ണിലും പടയട്ടെ, ചതിമോഹങ്ങളെ വഷളായി പോയ ആ പഴയ മുഖമല്ല, പഴയ ഹൃദയം. ആ ഹൃദയത്തെ മറയ്ക്കുന്ന ഇതാ കാപ്പട്ടിയ മുഖമല്ല, അതെല്ലാം വിട്ടിട്ട് ആ ചതിക്കുന്ന ഹൃദയത്തിലെ ചിന്തകൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൽ ആരും ദൈവസ്ഥ നീതീകരിക്കപ്പെടുന്നില്ല. പഴയതിനെ വിട്ടിട്ട് ന്യായപ്രമാണത്തിനെ പ്രവാചകന്മാരെ കാല യോഹന്നാൻ വരെ അന്ന് മുതൽ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു തുടങ്ങി. പുതിയതിലേക്ക് നമുക്ക് നമ്മളുടെ ഹൃദയത്തിന്റെ ചിന്തകളെ കൊണ്ടുവരാം. ആരും ഈ ചിന്തകളെ അവഗണിക്കാം. വചനം കേട്ടിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയും, അവർ അതിനെ കാര്യമാക്കി. They neglected such a great salvation. ആ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്, അതിൽ നമ്മൾ പെട്ടുപോകാം. ഇപ്പോൾ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ദൂതന്മാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, പിശാചുക്കളും അങ്ങ് അകലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നത്? ഈ കേട്ട വചനമാണോ, ഈ കേട്ട വചനത്തിലൂടെ ദൈവവുമായി നമ്മൾ സ്പർശിക്കപ്പെടുകയാണോ? ആ ജീവന്റെ സ്രോതസ്സുമായി ക്രിസ്തു നമ്മളെ കണക്ട് ചെയ്യുന്നു. ആ ജീവൻ ക്രിസ്തുവിൽ നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നത്? ശരീരമോഹങ്ങളെ വഷളായിപ്പോയ പഴയ മനുഷ്യനിലാണോ, അതോ ആ മനുഷ്യനെ മറയ്ക്കുന്ന എന്നിട്ടൊരു മിസ്റ്റർ ക്ലീൻ എന്ന തലത്തിൽ ഞാൻ നിൽക്കുകയാണോ, അതോ പഴയതിനെ വിട്ടിട്ട് ആ പുതിയ എന്റെ മുഖത്തിലേക്ക്, ദൈവപുത്രനിലേക്ക്, ആ പുതിയ സൃഷ്ടിയിലേക്ക്? അവിടെയാണോ എന്റെ നോട്ടം? അതിലേക്കാണോ എന്റെ ദേഹി യാത്രയാണ്? അവനവനത്തിന്റെ ശോധന ചെയ്യും. ദൈവം കുഞ്ഞെ നിന്നോട് എന്ത് പറയും? നീ എവിടെ നിൽക്കുന്നു എന്ന് പറയും. Thank you for the light. Thank you for the life, Father. പപ്പ, ഈ മക്കളെല്ലാം കിടന്ന ആപത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്ന ഈ ദൈവം, അനുഭവിക്കുന്ന ഈ ദൈവസ്ഥാനം, അനുഗ്രഹിക്കുന്ന പിതാവ്, അതിനേക്കാൾ ഉപരിയ ഈ മക്കൾ അനുഭവിപ്പാൻ അങ്ങനെ അങ്ങയുടെ തേജസ്സിനാൽ ഇവർ മൂടപ്പെടുവാൻ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നത്. ആള് മാറി ഒരായൊരു മാറ്റപ്പെടുക. അബ്രഹത്തോട് നോക്കാൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങയുടെ മക്കളോട് നോക്കുവാൻ അങ്ങ് ആവശ്യപ്പെട്ടല്ലോ. ബിഹോൾഡ്, നോക്കൂ, യു ആർ എ ന്യൂ ക്രീച്ചർ, യു ആർ എ ന്യൂ ക്രിയേഷൻ. അതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതം. ദൈവം അത്ര ഇതെല്ലാം ഒരുക്കി. കാൽവരിയിലെ ഫോട്ടോസിന്തസിസിനായി, സ്പിരിച്വൽ ഫോട്ടോസിന്തസിസിനായി നന്ദി അപ്പ. നിങ്ങളുടെ മരണത്തെ മാറ്റി ഞങ്ങൾക്ക് ജീവനെ തന്നതിനായി, നിങ്ങളെ പുതിയ സൃഷ്ടികളാക്കിയതിനായി, നിങ്ങളുടെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ മേലും പിതാവേ അങ്ങ് അങ്ങയുടെ പരിഹാരമായി, അങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർ നിമിഷം അപ്പ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ അടിപ്പടലുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുക. സകല മേഖലകളിലും ഈ മക്കളുടെ അനുഗ്രഹമായി അനുഗ്രഹമായി മാറ. ഇവർ വായ് തുറക്കുമ്പോൾ ആത്മാവിന്റെ നദി ഇവരൊന്ന് പുറപ്പെടട്ടെ. ഇവർ വായ് തുറക്കുമ്പോൾ ജീവൻ ഇവരിലൂടെ പ്രവഹിക്കപ്പെടട്ടെ. ഇവരേത് ഭവനത്തിൽ ചെന്നാലും അവിടുന്ന് ദുഷ്ട പൈശാചികൾ ഇറങ്ങി മാറട്ടെ. ഇവർ ഈ ലോകത്തിന്റെ പ്രകാശമായി വെളിപ്പെടട്ടെ. ഭൂമിക്ക് രുചി കൊടുക്കുന്ന ഉപ്പായി വെളിപ്പെടട്ടെ. അതിനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായിരിക്കട്ടെ, ഒരു അനുഗ്രഹമായിരിക്കട്ടെ, ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, പ്രൈസ് ജീസസ്. വചനം കേട്ട ഏവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. കേട്ട വചനത്തിൽ നിലകൊള്ളുക, വർദ്ധിക്കുക, ജീവനിൽ വളരുക. ഒരു ഇൻഫർമേഷൻ അല്ല, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവുമായി ക്രിസ്തുവിൽ ഒന്നായി മാറുക. അങ്ങനെ ക്രിസ്തുവിൽ നാം പിതാവുമായി ഒന്നായി. ചെറിയ കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ ഞാൻ അങ്ങിലും ഇവരെന്നിലും, അങ്ങനെ നമ്മൾ ഒന്നായി ആ ഒരവസ്ഥയിലേക്ക്. ദൈവം നിങ്ങൾ ഏവരെയും വഴി നടത്തട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടക്കരുത്. പ്രൈസ് ദ ലോർഡ്.